This program was first broadcast on Canterbury's community access radio station Plains FM 96.9 and was made with the assistance of New Zealand On Air.
It's time now to connect with the Malayali community with Namaste Kerala on Plains FM.
Namaste Kerala, Kelkam Kelpikam, Kathor Terikam.
This show is sponsored by Vigo Cars, 296 Breezers Road, Christchurch.
ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും സ്വാഗതം നമസ്തെ കേരളയുടെ മറ്റൊരു ഷോയിലേക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആർ ജെ വിബ്സുമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട് എല്ലാവരും റെഡിയാണോ അപ്പം നിങ്ങളെല്ലാവരും റെഡിയാണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം ആർ ജെ എജയുടെ അടുത്ത് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങാം എന്തൊക്കെയുണ്ട് ആർ ജെ എജെ വിശേഷങ്ങൾ
വിശേഷം എന്ന് പറഞ്ഞാലേ കാല് നിലത്ത് ഊത്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അതെ നമ്മളിപ്പോൾ ഒരു പുതിയ പുതിയ ചലഞ്ചുകളുടെ ലോകമാണല്ലോ
അതെ
അപ്പോൾ നമ്മളിപ്പോൾ ഐസ് ബക്കറ്റ് ചലഞ്ച് വന്നു പിന്നെ കിക്കി ചലഞ്ച് വന്നു പിന്നെ നമ്മൾ ഫുൾ ജാർ സോഡയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഫുൾ ജാർ സോഡ അങ്ങനെ അപ്പോൾ പുതിയ ഏറ്റവും പുതിയ ചലഞ്ചാണ് ബോട്ടിൽ ക്യാപ് ചലഞ്ച് അത് കണ്ടില്ലായിരുന്നു മറ്റേ ബോട്ടിലും ഒരാൾ പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് വെക്കുക എന്നിട്ട് നമ്മൾ കിക്ക് ചെയ്ത് ബോട്ടിലിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യും
ലൂസാക്കി വയ്ക്കും
ക്യാപ്പ് അടച്ചു വെക്കുക എന്നിട്ട് കിക്ക് ചെയ്ത് അപ്പൊ നമ്മളെന്താന്ന് വെച്ച്
കഴിഞ്ഞാല്
ആ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തു പക്ഷേ നമ്മള് ഈ നമസ്തേ കേരളയുടെ ടീമേ നമുക്കൊരു അതിന് മുമ്പ് ഒരു ചലഞ്ച് ഏറ്റെടുത്തു നമ്മുടെ ഫുൾ ജാർ സോഡ
അതെ അതെ ഫുൾ ജാർ സോഡ നമ്മൾ ഒരുമിച്ച് ചെയ്തു അതിന്റെ വളരെ രസകരമായ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് വീഡിയോ വഴി ഞങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ട് കുര്യച്ചൻ കുര്യച്ചൻ അത് ഈ വീക്കെൻഡിൽ മിക്കവാറും പോസ്റ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്
അത് നല്ല തമാശ കേട്ടോ അത് അതിനകത്ത് ആർ ജെ വിബ്സ് ഒക്കെ എന്താണ് ചെയ്തത് ഞങ്ങളിങ്ങനെ എങ്ങനെ പ്രിപ്പയർ ചെയ്തു അത്
അതെ എങ്ങനെയാണ് അത് അത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾ സാധാരണ ഫുൾ ജാർ സോഡയുടെ വീഡിയോ മാതിരിയല്ല ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ
ശരിക്കുള്ളൊരു ഫുൾ ജാർ സോഡയായിരുന്നു
അതെ ഒരു ഫുൾ ജാർ സോഡയായിരുന്നു പിന്നെ കലർപ്പില്ലാത്ത നമ്മുടെ എന്താണ് എക്സ്പീരിയൻസ് ആണ് നമ്മളതിൽ ഷെയർ ചെയ്യുന്നത്
അതെ അതെ ആ അപ്പം ഞാൻ പറഞ്ഞു വന്നേ അങ്ങനെ ബോട്ടിൽ ചലഞ്ച് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അപ്പം നമ്മൾ ബോട്ടിൽ വെച്ച് അതായത് കുപ്പി എടുത്തിട്ട് അപ്പം അതൊക്കെ ജസ്റ്റ് നടപ്പ് തുറന്നിട്ട് നമ്മുടെ ബെഞ്ച് ടോപ്പിലോട്ട് വെച്ചു
വീട്ടിലോ
ആ വീട്ടിൽ നമ്മൾ വന്നിട്ട് വീഡിയോ എടുത്തു വീഡിയോ മനസ്സിലായി നമ്മൾ ആദ്യം ട്രയൽ നോക്കുന്നതാണ് അപ്പം നമ്മൾ ഡയറക്റ്റ് കുപ്പിയുടെ അടപ്പ് തുറന്ന് വെച്ചു ബെഞ്ച് ടോപ്പിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് കളരി വരമ്പര ദൈവങ്ങളെ വിളിച്ച് ഈ വീഡിയോക്കെ കണ്ട പോലെ കറങ്ങി ഒറ്റ തൊഴിയാണ് കറക്റ്റ് ആ ബെഞ്ച് ടോപ്പിൽ ഒയ്യോ കാലേ കിളികളൊക്കെ ഇങ്ങനെ പല പല കിളികളാണ് പറഞ്ഞു പോയത്
എത്ര ദിവസം പോയത്
ആ സിക്ക് ലീവ് അധികം പോയിട്ടില്ല പക്ഷേ കാലിങ്ങനെ മനസ്സിലായ സ്റ്റെപ്പ് കയറുമ്പോൾ ചെറിയ
ബുദ്ധിമുട്ടുണ്ട്
ഞൊണ്ടി ഞൊണ്ടി ശരിയൊക്കെ കണ്ടുപിടിച്ചവനെ ഉണ്ടല്ലോ കയ്യിലോട്ട് കിട്ടിയാല്
പക്ഷെ ഉണ്ടല്ലോ ഇത് കണ്ടുപിടിച്ചതേ ഒരു ഞാനിതിനെ പറ്റിയിട്ട് നോക്കി അപ്പോൾ കണ്ടുപിടിച്ച ആള് മറ്റേ ശരിക്കും ഇടിക്കാരനാണ് തൈക്കോണ്ടോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് ആള് വലിയൊരു ഇൻസ്ട്രക്ടറാണ് പിന്നെ ആളുടെ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാർ ജെയ്സൺ സ്റ്റാത്തും അക്ഷയ് കുമാറും അതായത് മനസ്സിലായ അഭ്യാസികളാണ് ആ വളരെ അഭ്യാസികളാണ് ഈ സാധനമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിലേ ഒന്ന് നമ്മുടെ ലിമിറ്റേഷൻ എന്താണെന്ന് നമ്മൾ അറിയണത് നല്ലതായിരിക്കും പിന്നെ ടി വിയിൽ നമ്മൾ പല പല സാധനങ്ങൾ കാണും അതിൽ നമുക്ക് പറ്റാവുന്ന ചലഞ്ച് മാത്രം ഏറ്റെടുത്താൽ മതി
ഐസ് ബക്കറ്റ് ചലഞ്ചാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്ന എനിക്ക് തോന്നില്ല
ഐസ് ബക്കറ്റ് ചലഞ്ച് ഒരു വലിയ ട്രെൻഡിങ് സാധനമായിരുന്നു ഇപ്പോൾ ഇത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് പക്ഷെ ഇത് നമ്മൾ കാണുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് എത്ര പേര് ഇതുപോലെ കാലുപിടിക്കി കിടക്കുന്നുണ്ടാവുന്നുള്ളത് നമ്മൾക്ക് അറിയില്ല അപ്പം നിങ്ങളുടെ കൂടുതൽ സിക്ക് ലീവ് ഉള്ള ആളുകളൊക്കെ ഇത് ചെയ്യണോണ്ട് വലിയ കുഴപ്പമില്ല
പിന്നെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി അയച്ചു തരാം
അതെ എൻ്റെ വീഡിയോ അയച്ചു തരാം നമ്മുടെ ആർ ജെ ഏജ് ചെയ്ത എൻ്റെ വീഡിയോ ഒരു കാരണവശാലും ഏജ് പുറത്തു വിടുന്നു തോന്നുന്നില്ല
സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ
അതെ അതെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് അതെന്നും അവിടെ ഇരിക്കാനാണ് അതിൻ്റെ സാധ്യത പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ നമ്മുടെ ലിസ്ണേഴ്സ് എല്ലാവരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതിൽ ഒരു സ്പെഷ്യൽ ഇമെയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം വന്നിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിസ്ണർ സിഡ്നിയിലാണ് ഓസ്ട്രേലിയയിൽ അപ്പോൾ ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മളൊരു ക്രൈസ്റ്റർസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ക്രൈസ്റ്റർസിലെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു നമ്മുടെ ലൈവ് പോണതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങളുടെ. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മൾ എഴുതി അറിയിച്ചിട്ടുണ്ട്, നമ്മൾ ലൈവ് പോകണം എന്നുള്ളതാണ് ആൾ അറിയിച്ചിട്ടുള്ളത്. ആളുടെ പേര് മാത്യു എന്നാണ്. അപ്പോൾ മാത്യു ഫ്രം സിഡ്നി, വളരെ സന്തോഷം ഞങ്ങളെ കോൺടാക്ട് ചെയ്തതിൽ.
അതെ, എനിക്കൊന്ന് നമ്മൾ ലൈവ് പോകണോ, എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഷോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം, അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നതനുസരിച്ചാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് റിപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള എനിക്കൊന്ന് നമ്മുടെ ലൈവ് പോകാനായിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇനിയും കൂടുതൽ ആൾക്കാർ പറഞ്ഞാലേ നമ്മൾ ലൈവ് പോകാനുള്ളൊരു അത് കഴിഞ്ഞ് ഫോർട്ട്നൈറ്റ്ലി ആക്കണോ, അതാണോ നിങ്ങളുടെ ആഗ്രഹം. പിന്നെ നമ്മളെന്തായാലും പോഡ്കാസ്റ്റ് ഇടുന്നുണ്ട്, ഇപ്പം മന്ത്ലി ആണ് പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് ഫോർട്ട്നൈറ്റ്ലി പോകണോ അതെയോ ലൈവ് പോകാൻ. നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നു.
അതെ, നിങ്ങളുടെ സപ്പോർട്ടാണ് അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സാധനം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, നമ്മളെ ഓസ്ട്രേലിയയിലും നമ്മുടെ ഷോ ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവിടെ പ്രൊമോട്ട് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, വളരെ സന്തോഷം.
അതുപോലെ തന്നെ മാത്യു പക്ഷേ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, മാത്യു നമ്മളോടൊരു സോങ് ഡെഡിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാത്യുവിന് വേണ്ടിയിട്ട് മാത്യു ആവശ്യപ്പെട്ട ഒരു സോങ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ആ സോങ് ഇടുന്നതായിരിക്കും. അപ്പോൾ മാത്യു താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അപ്പം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. നമ്മളാണെങ്കിലും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം നമ്മളിപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കുന്നതല്ലാതെ നിങ്ങളിപ്പം നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുള്ള വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റിസർച്ച് ചെയ്തിട്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം.
അപ്പോൾ നമുക്ക് മാത്യുവിൻ്റെ ഫേവറേറ്റ് പാട്ട് കേൾക്കാം, മിന്നാരം എന്ന സിനിമയിലെ നിലാവേ മായുമോ.
മാത്യു പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ നിലാവുമായോ എൻ്റെ സൗണ്ടിൽ തന്നെ അങ്ങ് പാടിക്കൊടുത്താലോ.
വേണ്ട വേണ്ട, നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്നുള്ള നമ്മൾ ശ്രോതാക്കൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യരുത്. അപ്പോൾ എന്തായാലും മാത്യു ചോദിച്ചത് അനുസരിച്ച് നമ്മൾ നിലാവേ മായുമോ എന്നുള്ള പാട്ട് നമ്മൾ ഇപ്പോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ലിസൺ ടു ദാറ്റ് സോങ് ആൻഡ് കം ബാക്ക്.
നിലാവേ മായുമോ കിനാവും നോവുമാ, ഇളം തേൻ തിന്നല തലോടും പാട്ടുമാ, ഇതൾ മഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലി നിലാവേ മായുമോ കിനാവും നോവുമാ. മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം, തുള്ളിത്തുടിച്ചും തമ്മിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ നിറം പകർന്നാടും നിനവുകളെല്ലാം കതിരണിഞ്ഞൊരുങ്ങും. നിലാവേ മായുമോ കിനാവും നോവുമാ. ലില്ലി പപ്പാലോലി ലില്ലി പപ്പാലോലി ലില്ലി.
ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
അപ്പോൾ അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിക്കറ്റ് വേൾഡ് കപ്പിനെ പറ്റിയാണ്. നിങ്ങളെല്ലാവരും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ച സോറി ഈ സൺഡേ നടന്ന ഫൈനൽസ് വാസ് ലൈക്ക് വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ക്രിക്കറ്റ് മാച്ച് എവർ അല്ലേ. നമ്മുടെ വി ആർ ലക്കി ദാറ്റ് വി കുഡ് വാച്ച് ദാറ്റ് ഈവൻ ദ റിസൾട്ട് ഡസൻറ്റ് റിഫ്ലക്ട് വാട്ട് വി വോണ്ട്. പക്ഷേ എന്തായാലും വാട്ട് ആൻ അമേസിംഗ് വേൾഡ് കപ്പ് വി ഹാഡ്. വി ഹാഡ് ലാസ്റ്റ് വീക്ക് നമ്മളതിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇറ്റ് വാസ് ഇൻ ഗുഡ് ഫോർ എസ്. നമ്മളാദ്യം ഇന്ത്യ ഔട്ടായി, അതിനുശേഷം ദെൻ വി ആർ സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഐ ഗെസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വാർ സപ്പോർട്ടിങ് ന്യൂസിലാൻഡ് ആൻഡ് യു നോ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് എവർ. ഞാൻ കണ്ടിട്ടുള്ളതിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റാണ്. കാരണം ദ ടെൻഷനും പ്രഷറും അല്ലെങ്കിൽ ടിൽ ദ ലാസ്റ്റ് ബോൾ പിന്നെ സൂപ്പർ ഓവറും ആൻഡ് ദാറ്റ് അഗെയിൻ ബിക്കംസ് ടൈ, അപ്പോൾ ഭയങ്കര ഡ്രമാറ്റിക് ഒരു സാധനമായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അത് ഫോളോ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും അത് കാണാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് വിചാരിക്കുക. ഈവൻ ദോ ദ റിസൾട്ട്സ് നമുക്ക് വേണ്ടതല്ല കിട്ടിയിരുന്നത്. കുറച്ച് കാര്യങ്ങൾ വേൾഡ് കപ്പിനെ പറ്റി പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യ ആക്ച്വലി കെയിം ഔട്ട് ഇൻ ദ ടോപ്പ് ഓഫ് ദ ടേബിൾ. നമ്മളെ ഏറ്റവും കൂടുതൽ കളി ജയിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പോയിൻറ്സ് ഉള്ള ടീം നമ്മുടെ ടീമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സെമിയിൽ ഔട്ടാവേണ്ടി വന്നു. ഒരു ബിഗ് ധോണി ഫാനായി ഞാൻ സങ്കടപ്പെട്ടു പോയി ധോനി റൺ ഔട്ടായപ്പോൾ മാർട്ടിൻ ഗപ്റ്റലിൻ്റെ ത്രോയില്. പിന്നെ ജഡേജയുടെ ഇന്നിങ്സ് ഇൻ ദ ലൈക്ക് ഇൻ ഹി വാസ് ജസ്റ്റ് സോർട്ട് ഓഫ് ബാറ്റിംഗ് ഇൻ എ ഡിഫറെൻറ്റ് പിച്ച് ദെൻ എവറിബഡി എൽസ് വാസ്. ഹി ജസ്റ്റ് കെയിം ഔട്ട് ആൻഡ് സ്മാഷ് ഇറ്റ് ഓൾ ഔട്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചായിരുന്നു അത്. പക്ഷേ അറ്റ്ലീസ്റ്റ് അത് രണ്ട് അറ്റ്ലീസ്റ്റ് ഇൻ ലാസ്റ്റ് ടു അവേഴ്സ് വി ന്യൂ ദാറ്റ് ജസ്റ്റ് ഗോൺ. പക്ഷേ ഇത് ഫൈനൽസ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. എന്തായിരുന്നു അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, എല്ലാവരും ആ ഗെയിം എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കുറച്ചൊരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസസ് നമ്മുടെ രോഹിത് ശർമ്മയാണ്. സ്റ്റിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ റണ്ണ് എടുത്ത കളിക്കാരൻ ഈ വേൾഡ് കപ്പിൽ 648 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ നമ്മുടെ ബുംറ ഐ തിങ്ക്സ് ഹി ഹാസ് ടേക്കൺ 18 വിക്കറ്റ്സ്, ഈസ് ദ ടോപ്പ് വിക്കറ്റ് ടേക്കർ ഫോർ ഇന്ത്യ. പിന്നെ ഇന്ത്യനെ സംബന്ധിച്ച് നല്ലൊരു ക്യാമ്പയിനായിരുന്നു. ലൈക്ക് നമുക്ക് എൻ്റെ ടോപ്പ് ഓഫ് ദ ടേബിൾ ആകാൻ വേണ്ടി, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സെമീസ് നമുക്ക് അങ്ങനെ ന്യൂസിലാൻഡിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ബാക്കി എല്ലാ ടീമിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഈവൻ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് നമ്മളങ്ങനെ ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള ടീമല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ദേ ആക്ച്വലി ഡിഡ് എ ഗുഡ് ഫൈറ്റ്. അപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വേൾഡ് കപ്പ് ആയിരുന്നു. എല്ലാ ടീമിനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനുള്ള അവസരങ്ങൾ. അപ്പോൾ അങ്ങനെ ആ വേൾഡ് കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇറ്റ്സ് അനദർ ഇനി പിന്നെ ഒരു 4 വർഷത്തെ വെയ്റ്റിംഗ് ആണ് അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയിട്ട്. സോ ഹോപ്പ്ഫുള്ളി വി ക്യാൻ കം ഔട്ട് ബിഗ് ആൻഡ് ബെറ്റർ ആൻഡ് ഡു സം ഗ്രേറ്റ് പെർഫോമൻസ് ഇൻ ദ നെക്സ്റ്റ് വേൾഡ് കപ്പ്.
ദിസ് ഷോ ഇസ് സ്പോൺസർഡ് ബൈ വീഗോ കാസ്, 296 ബ്രീസേഴ്സ് റോഡ്, ക്രൈസ്റ്റ്ചർച്ച്.
ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
സോ വെൽക്കം ബാക്ക്. നമ്മൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും കഴിഞ്ഞ ആഴ്ച ഒരു വലിയ ന്യൂസ് ഉണ്ടായിരുന്നു ക്രൈസ്റ്റ്ചർച്ചില്. നമ്മുടെ അന്റോണിയോ ഹോൾ റിക്കട്ടണിലുള്ള ഒരു വലിയൊരു ബിൽഡിങ്, അതിൽ തീ പിടിച്ച് കുറച്ച് റോഡ് ബ്ലോക്കും എല്ലാം ഉണ്ടായിരുന്നു. അന്റോണിയോ ഹോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് 1900s ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു അത് അവിടെ റിക്കട്ടണിലൊരു പ്രൈം ലൊക്കേഷനിൽ ഒരു ഇത്രയും വലിയൊരു സ്ഥലം. ഇപ്പോൾ അതാ കുറച്ച് ഡെസേർട്ടഡ് ആയിട്ട് കിടക്കുവാണ് സ്ഥലം. 1900s ബിൽഡ് ചെയ്ത ഒരു ബിൽഡിങ്ങാണ് ഈ അന്റോണിയോ ഹോള്. പിന്നെ ഈ അന്റോണിയോ ഹോളിൽ അറൌണ്ട് 279 റൂംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഹെറിറ്റേജ് ബിൽഡിങ്സിന് ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ബിൽഡിങ് കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയർ നമുക്ക് ഐ തിങ്ക് വാട്ട് വി ക്യാൻ ടേക്ക് ഹോം ഈസ് ഈ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിസാസ്റ്റർസ് ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇവിടെ എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ വർക്ക് പ്ലേസിലും എല്ലായിടത്തും ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സും ഫയർ അലാംസും
അതെ എല്ലായിടത്തും അതങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്കൊരു ബെനിഫിഷ്യലാണ്. നമ്മുടെ ഇപ്പോൾ നാട്ടിൽ എനിക്കറിയില്ല എല്ലാ വീടുകളിലും അങ്ങനെ നമുക്കങ്ങനെ ഒരു ഫയർ സംവിധാനം അങ്ങനെ ഇല്ലല്ലോ.
ലൈക്ക്
സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക്
നാട്ടിൽ പക്ഷേ വീടുകളൊക്കെ ഒരുവിധം കോൺക്രീറ്റും അങ്ങനെ ഇവിടെ എനിക്ക് വന്ന് ഒരു വീട് കത്തിത്തരാനായിട്ട്
അതെ 8 to 11 minutes ആണ് അവരുടെ നമ്മുടെ ഈ വെബ്സൈറ്റിൽ കാണിക്കുന്നത്. ലൈക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് ഈ ഫയർ
ഒരു വീട് കത്തിത്തരാൻ.
ദാറ്റ്സ് ദ ടൈം ദേശേ അത്രയും സമയം മതി എന്ന്.
ഈ തടിയുടെ വീടാണല്ലോ
മരത്തിൻ്റെ, പെട്ടെന്ന് ഇറ്റ് വിൽ ഗോ ലോട്ട് ഫാസ്റ്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ നേരത്തെ ഏജ് പറഞ്ഞ മതി എല്ലാവരുടെ വീട്ടിലും ഈ ഫയർ അലാംസും ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള റിയൽ പർപ്പസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാനിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഒരിക്കൽ ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന ഒരു വീട്ടിൽ നമ്മുടെ ബ്ലെനിം റോഡിലാണ്, അത് അവിടെ ഇങ്ങനെ ഈ പ്ലേ സ്റ്റേഷൻ കളി ഭയങ്കരമാണല്ലോ. അപ്പോൾ
ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച്
ഫുഡ് കഴിക്കാൻ മറ്റേ പപ്പടം മറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയൊക്കെ അവിടെ വെച്ചിട്ട് തീ മറ്റേ ഇത് ഓണാക്കി വെച്ചിട്ട് പ്ലേ സ്റ്റേഷൻ ഒന്ന് കളിക്കാൻ വേണ്ടി പോയതാണ്. തിരിച്ചു വന്നിട്ട് പിന്നെ ഫയർഫോഴ്സൊക്കെ വന്നിട്ടാണ് സാധനം ശരിയാക്കിയത്. അപ്പോൾ ചെറിയൊരു അശ്രദ്ധയാണ്. പക്ഷേ അതിൽ ഒരു നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫയർ അലാമിൻ്റെ സൗണ്ട് കേൾക്കണം നമുക്ക് ആർക്കും ഇഷ്ടമല്ലോ, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ളത്. കാരണം ആദ്യമേ നമ്മളത് ഓഫാക്കി വയ്ക്കും. അപ്പോൾ പക്ഷേ നമ്മൾ വാട്ട് വി റിയലി മിസ് ഔട്ട് ഇസ് ഇത് നമ്മളെ സേവ് ചെയ്യാനുള്ള സാധനമാണ്, നമ്മളെ രക്ഷപ്പെടുത്താനുള്ള സാധനമാണ്. ഒരു വീട് കത്തിത്തീരാൻ വേണ്ടിയിട്ട് ഒരു 8 to 15 minutes വരെ മതി എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കണം.
ഞാൻ ആലോചിക്കണേ നമ്മുടെ വർക്കിൽ ഇങ്ങനെ ഈ ഫയർ ഡ്രിൽസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ 8 to 10 minutes പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചേ നമ്മൾ ആക്ച്വലി ഈ ഫയർ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് ആദ്യം നോക്കും ആരെങ്കിലും ഒക്കെ എഴുന്നേക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു പകുതി ആൾക്കാരും ഏകദേശം അവരുടെ സാധനങ്ങളൊക്കെ ഗ്രാബ് ചെയ്ത് ഡ്രില്ലാണെന്നുള്ള മട്ടിൽ തന്നെ പതുക്കെ ഇറങ്ങി ഒരു ഐ തിങ്ക് ഒരു നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് ആയിരിക്കും ഏറ്റവും ബാഡ്.
നമ്മുടെ ആൾക്കാരാണ് ഏറ്റവും ബാഡ്. ജനറലി ഇവിടുത്തെ ബെല്ലടിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇവിടുത്തെ നോർമൽ ഇവിടുത്തെ ലോക്കൽ ന്യൂസിലാൻഡേഴ്സ് എല്ലാം അവർ ഫാസ്റ്റായിട്ട് അങ്ങനെ ഞങ്ങളുടെ വർക്ക് പ്ലേസിൽ അങ്ങനെയാണ് അവരെല്ലാം ഇറങ്ങുന്നത്. അവസാനം പോകുന്ന 4-5 പേര്
നമ്മുടെ ആൾക്കാരായിരിക്കും
ജനറലി. അപ്പോൾ അതിനോടുള്ള എനിക്ക് തോന്നുന്നു നമ്മൾ അത്ര അതിനത്ര സീരിയസ് ആയിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിൽ സമയമുണ്ട്. നമ്മൾ ക്രിക്കറ്റിൽ ധോനി ഫിനിഷ് ചെയ്യണ പോലെ ലാസ്റ്റ് സമയത്ത് നമുക്ക് ചാടി പുറത്ത് രക്ഷപ്പെടാം.
നമ്മൾ പെട്ടെന്ന് വിചാരിക്കും തീ ഒന്നും കാണാനില്ലല്ലോ, അപ്പം എന്നാലും തീ വരുവാണെങ്കിൽ നമുക്ക് ഓടാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ 8 to 10 minutes എടുക്കുള്ളെങ്കിൽ നമ്മൾ ഈ ഫോൺ എടുക്കാനും ബാഗ് എടുക്കാനും പോകുന്ന ആ ഒരു സമയം മനസ്സിലായി, ആ സമയം കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് താഴെ എത്താൻ പറ്റത്തില്ല. അവര്
നമ്മുടെ നാട്ടിൽ പറയണ പോലെ തീയിൽ കുരുത്ത ആൾക്കാരെന്ന് പറഞ്ഞ ഒരു എനിക്ക് മിഡിൽ ഈസ്റ്റിലെ എവിടെ ഒരു പ്ലെയിൻ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഒരു പ്ലെയിൻ ഒരു ഫയറിലായത് എനിക്ക് ദുബായിലാണ്, എനിക്ക് ഓർക്കണില്ല, ഞാൻ 2 years മുന്നാണ്. അപ്പൊ ഈ സമയത്ത് എല്ലാവരും പെട്ടെന്ന് ഇവാക്വേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മുടെ ആൾക്കാരാണ് ഇതിന്റെ നമ്മുടെ ലഗേജ് ഒക്കെ
എടുത്തു ആദ്യമേ അവർ ലഗേജ് ഓപ്പൺ ചെയ്ത്
എല്ലാവരും പെട്ടെന്ന് പ്ലെയിനിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഇടയിൽ ആൾക്കാർ തുറന്നിട്ടുള്ള ആ വീഡിയോ ഭയങ്കര വൈറലായിട്ട് വന്നിട്ടുള്ള സാധനമായിരുന്നു. അപ്പം നമ്മുടെ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ കുറവാണെന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇത് കാണും. ഇത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണത്. അപ്പോൾ പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് ശ്രദ്ധിക്കണം. വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് നമ്മുടെ ഒരിക്കൽ പള്ളിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ലൈക്ക് ഈ നമ്മൾ ഈ ധൂപക്കുറ്റി ഇങ്ങനെ വീശുമ്പോൾ ഈ പുക വരില്ലോ, അത് വെച്ചിട്ട് ഫയർ എല്ലാം അടിച്ച്. അപ്പം അന്ന് കുർബാനയ്ക്ക് അന്നൊരു സ്പെഷ്യൽ കുർബാന ആയിരുന്നു. അപ്പോൾ കുറച്ച് ലോക്കൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഫയർ എല്ലാം അടിച്ചു പോയി, ഇവരെല്ലാവരും പുറത്തേക്ക് പോയി. നമ്മുടെ ആൾക്കാർ അവിടെ നിന്നിട്ട് പിന്നെയും കുർബാന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെയാണ് നമ്മുടെ ആൾക്കാരുടെ അതിനോടുള്ള റെസ്പോൺസ്. അപ്പോൾ മേ ബി ഇറ്റ് ഇസ് ടൈം ടു ചേഞ്ച്, അല്ലെങ്കിൽ അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം അങ്ങനത്തെ
ഈ ഡ്രില്ലും ഇവിടെ ഇങ്ങനെ ഡ്രില്ലൊക്കെ ചെയ്യുന്നത് നമ്മളൊരു ആക്ച്വൽ ഇൻസിഡൻറ്റ് വരുമ്പം നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഇത് നമ്മൾ പ്രാക്ടീസ് കൊടുത്ത് നമ്മൾ ഇത്ര എനിക്കൊന്ന് വർക്കിൽ നമുക്കുണ്ട് ആക്ച്വലി ഇത്ര മിനിറ്റ് കൊണ്ട് നമ്മൾ ഇറങ്ങി എല്ലാവരും താഴെത്താൻ പറ്റിയിരിക്കണം.
അതെ അതെ, അവിടെ അസംബ്ലി പോയിന്റിൽ എല്ലാവരും വരേണ്ടതാണ്.
പിന്നെ എനിക്കൊന്ന് ഈ ആൾക്കാർ ഈ സാധനങ്ങൾ എടുക്കാനും നമ്മൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാനും നമ്മുടെ ഫോൺ എടുക്കാനും അതിനൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ സമയം വരുന്നത്. ഒരാളത്ര സമയം എടുത്ത് കഴിയുമ്പം പിന്നെ വേറൊരാളത് സമയം എടുക്കുന്നു, അങ്ങനെ എല്ലാവരുടെ കൂടെ കൂടുമ്പോഴേ തിക്കും തിരക്കും അവസാനം.
അതെ 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 അതെ, കറക്റ്റാണ്. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ദിസ് ഇസ് ലൈക്ക് അത്രയും ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ആവുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഫയർ അലാമിൻ്റെ ബാറ്ററി തീരാറായതാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ചേഞ്ച് ദാറ്റ്, ജസ്റ്റ് ബി പ്രിപ്പയർഡ്. അല്ലെങ്കിൽ നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത്.
യാ, പിന്നെ എനിക്കൊന്ന് കിച്ചൺ പോലെ തന്നെ കിച്ചൺ വേറെ സെപ്പറേറ്റ് സെറ്റ് ചെയ്യുക, അവിടെയൊക്കെ ഫയർ അലാം ഇല്ലെങ്കിൽ ക്യാൻ കോസ് നമ്മളിക്കൊന്നും. നമ്മുടെ ഒത്തിരി ആൾക്കാരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമുക്കിപ്പോൾ പുറത്തോ അല്ലെങ്കിൽ ഗാരേജിൽ കുക്ക് ചെയ്യാൻ ഉള്ള സെറ്റപ്പ് ചെയ്യുന്നവർ, അവരതിനുള്ള ഒരു പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ ഇനോ ഇതൊരു വലിയ ഡിസാസ്റ്ററിലേക്ക് പോകാം. കാരണം ഇപ്പോൾ ഈ 8 to 10 minutes ഒരു വീട് കത്തിത്തീരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജസ്റ്റ് കത്തിച്ചു വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഒരു 2 minutes സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു
വരുമ്പോഴത്തേക്കും. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ സംഭവിച്ചു. അപ്പോൾ എല്ലാവരും നമുക്ക് അതിനെ പറ്റി
ബാറ്ററി മറ്റേ ബി പി യു അല്ലോ അല്ലേ.
അതെ അതെ, ബാറ്ററിയുടെ സൗണ്ട് ഉണ്ടാക്കും അത് തീരാറാകുമ്പോൾ.
എനിക്ക് തന്നെ കുറേ ആൾക്കാർ അത് ഊരി വെക്കും, ഇത് അനോയിങ് ആയതുകൊണ്ട്. ബാറ്ററി ബി പി എഫ് തന്നെ ആ ബാറ്ററി മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ല ഐഡിയ.
അതായിരിക്കും ഏറ്റവും നല്ല ഐഡിയ അതർ ദാൻ വീട് കത്തനേക്കാളും.
എനിക്ക് അതുപോലെ തന്നെയാണ് ഈ ഫയറ മാത്രമല്ല, നമുക്കിപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെയുള്ള പ്രാക്ടീസ് തരുമല്ലോ. എർത്ത്ക്വേക്ക് ഉണ്ടായാൽ എന്ത് ചെയ്യണം. ഇപ്പോൾ ഒബ്വിയസ്ലി നമുക്കിപ്പോൾ എർത്ത്ക്വേക്ക് ഉണ്ടായല്ലോ, അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഇപ്പം നമുക്ക് അത്യാവശ്യം അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്.
എന്ത് ചെയ്യും നമ്മൾ?
അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് കവർ
ഹോൾഡ്. ഇങ്ങനെ എമർജൻസി എർത്ത്ക്വേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഡ്രോപ്പ് കവർ ആൻഡ് ഹോൾഡ്.
എന്താണെന്നറിയാവോ?
അത് ഒരു കാര്യം എനിക്കറിയാം, നമ്മൾ എർത്ത്വേക്ക് ഉണ്ടാക്കുമ്പോൾ ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നടക്കുന്ന കാര്യമല്ല, വെരി ഡിഫിക്കൽട്ട് ടു റൺ. അപ്പൊ അത് ഞാൻ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഇവർ ഡ്രോപ്പ് കവർ ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അപ്പൊ അവിടെ ട്രൈ ടു ഫൈൻഡ് സം ഫർണിച്ചേഴ്സ്, അല്ലെങ്കിൽ അതിന്റെ അടിയിൽ നമ്മൾ പോയിട്ട് ഇരിക്കുക. നമ്മൾ ഏറ്റവും ചെറുതാക്കിയിട്ട് നമ്മുടെ ബോഡിനെ എങ്ങനെയാക്കാൻ പറ്റും അത് നമ്മൾ അങ്ങനെ ഇരിക്കുക. പിന്നെ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനത്തിൽ
ഫോട്ടോസ് കാണിക്കുന്നൊക്കെയാണെങ്കിൽ നമ്മുടെ വർക്കിലൊക്കെ ഫോട്ടോസ് കാണിക്കുന്നാണെങ്കിൽ നമ്മള് ബാലൻസ് ചെയ്ത് പതുക്കെ ഇരിക്കുക, മേ ബി നമ്മുടെ ടേബിളിന്റെ അടിയിലേക്ക് പോവുക, ടേബിളിന്റെ കാലിലും എന്തെങ്കിലും പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ തലയും ചെസ്റ്റും ഒക്കെ കവർ ചെയ്യുക,
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്,
അപ്പൊ അത് കവർ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്കൊന്നും, പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം എർത്ത്വേക്ക് ഉണ്ടായപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഇതെല്ലാം സംഭവം നമുക്ക് ഇറങ്ങി ഓടാൻ നോക്കുന്നു. പക്ഷെ നമുക്ക് ഓടാൻ പോയി കഴിഞ്ഞാൽ ആക്ച്വലി വീഴും, കാരണം അത് നമുക്ക് പറ്റില്ല. അപ്പൊ ഒബിയസ്ലി നമ്മൾ ആക്ച്വലി വല്ല ടേബിളിന്റെ അടിയിലോ അങ്ങനെ. പിന്നെ ഒത്തിരി ആൾക്കാർ ഈ നമ്മുടെ ഡോറിന്റെ അതിന്റെ അടിയിൽ നിൽക്കാൻ പറയും കുറെ ആൾക്കാർ. പക്ഷെ ആക്ച്വലി ഫസ്റ്റ് ടൈം എർത്ത്വേക്ക് ഉണ്ടായപ്പോ ഒരു നല്ലൊരു ഇൻസിഡന്റ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ അവിടെ നമ്മൾ, ഞാൻ സ്റ്റുഡന്റ് വില്ലേജിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ, എനിക്ക് കുറെ ഫ്ലാറ്റ്മേറ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ, എനിക്കിത് മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. ഞാനിത് ജസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ താഴെ ഇറങ്ങി ഓടി വന്നു. അപ്പൊ എന്റെ താഴെയുള്ള ഫ്ളാറ്റ്മേറ്റ് അവിടെ ഉണ്ട്. അപ്പൊ ആൾക്ക് അറിയാമായിരിക്കണം, ആരാളിനോട് പറഞ്ഞ് ഡോറിന്റെ കീഴിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഡോറിന്റെ കീഴിൽ നിൽക്കണം. അങ്ങനെ ഞങ്ങളിങ്ങനെ പേടിച്ച് വറച്ച് അങ്ങനെ നിൽക്കുമ്പോൾ, നമ്മൾ രണ്ട് നിലയാണ്, അപ്പൊ ഞാൻ മുകളിൽ നിന്ന് താഴെ വന്നേ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേ മുകളില് ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുന്ന വെച്ച, അപ്പൊ ഞാൻ വടക്കം കൊണ്ടുവന്ന് ഓടിച്ചത്, കാരണം വേറൊരുത്തൻ അവിടെ ഉണ്ട്, ഒരു കിവി ഒരുത്തൻ എന്റെ ഓപ്പോസിറ്റ് റൂമിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവനൊരു കുട്ടിക്കളസൊക്കെ ഇട്ട് ഒരു കപ്പൊക്കെ കൈപിടിച്ച് ടോയ്ലറ്റ് പോയിട്ടാണ്. അപ്പൊ അവനടിച്ച് എന്തുപറ്റി? അപ്പൊ ഞാൻ പറഞ്ഞേ പെട്ടെന്ന് ഓടിക്കോ, എർത്ത്ക്വേക്ക് ആണ് സംഭവം, എല്ലാരും പേടിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് ഓടിക്കും. അപ്പൊ അവൻ പെട്ടെന്ന് റിയാക്ഷൻ, അമ്മേ എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് പെട്ടെന്ന് അകത്തേക്ക്. അപ്പൊ ഞാൻ അവിടുന്ന് പാൻറ് ഇട്ട് ഓടി വരാൻ വേണ്ടി ഇരിക്കുന്നത്, നേരെ കഥ അടച്ച് ലോക്ക് ചെയ്ത് ഒറ്റ ഉറക്കം അവൻ എർത്ത്ക്വേക്ക് അറിഞ്ഞില്ല.
ആളെ
കുറച്ച് നല്ല സ്മോൾ അടിക്കുന്ന ടീമാണ്, അപ്പൊ ആളെ സംബന്ധിച്ചുള്ള എർത്ത്ക്വേക്ക്, ഇനി എർത്ത്ക്വേക്ക് ആള് മനസ്സിലായാൽ ഡോറ് ലോക്ക് ചെയ്ത് കിടന്നു. പിന്നെ നമ്മളെ ഇനി ആളെ പിടിച്ചോണ്ട് പോയി, നമ്മളെ അപ്പൊ തന്നെ താഴെ ഓടി ഇറങ്ങി. പക്ഷെ എനിക്കൊന്നും ഇപ്പം നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം എന്ത് ചെയ്യണം, എർത്ത്ക്വേക്ക് ഉണ്ടായാൽ എന്ത് ചെയ്യണം, ഫയർ ഡ്രിൽ ഉണ്ടായാൽ. പക്ഷെ എനിക്കൊന്നും നമ്മളിങ്ങനെ ഉള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക.
അതെ,
ഇങ്ങനെ ഡ്രില്ലൊക്കെ ഉണ്ടാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഒറിജിനൽ ആണോ നമുക്ക് അറിയാൻ പറ്റില്ല. ഫയർ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി നമ്മൾ വിചാരിക്കേണ്ട ഒറിജിനൽ ഫയർ ആണ്, വി നീഡ് ടു ഗെറ്റ് ഔട്ട്.
അതെ,
മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി നീട്ടുന്നു മോഹം, തളരും തനുവോടെ ഇടരും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ, വീരഹാർദ്രയായ സന്ധ്യേ, വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ.
This show is sponsored by Vigo Cars, 296 Breezes Road, Christchurch.
നമ്മളെല്ലാവരും ഈ സ്പീഡിംഗ് ഫൈനിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഞാൻ റീസെൻ്റ്ലി ഒരു വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക്, ഡ്രൈവിംഗ് ടു സ്ലോ പോലീസ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്ത് ഇതാണല്ലേ
ഈ ശരി. അപ്പോൾ സ്പീഡിൽ പോയാലും സ്പീഡ് കുറഞ്ഞു പോയാലും പ്രശ്നമാണോ?
സ്പീഡ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ഇത് ഈ ന്യൂസിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണ്, നമ്മുടെ 100 സോണിൽ ഏതോ ഒരു പുള്ളിക്കാരി ഇങ്ങനെ ഒരു 15 കിലോമീറ്റേഴ്സ് കുറവായിട്ടാണ് ഓടിച്ചത്. അപ്പോൾ 85 കിലോമീറ്റേഴ്സിലാണ് പുള്ളിക്കാരി ഓടിച്ചത്. അപ്പോൾ പോലീസ് വന്നിട്ട് പുള്ള ഓവർ ചെയ്തിട്ട് $150 ഫൈനും 20 ഡിമെറിറ്റ് പോയിൻസും.
ഈശ്വര,
നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ സ്പീഡ് കൂടിയാലാണ് പ്രശ്നമെന്ന്, പക്ഷേ സ്പീഡ് കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഫൈൻ കിട്ടാനും ഡിമെറിറ്റ് പോയിൻസ് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്.
സ്പീഡ് കുറഞ്ഞാലും നമ്മൾ ആക്ച്വലി ആൾക്കാരെ ഹോൾഡ് ചെയ്യുന്ന,
നമ്മുടെ ട്രാഫിക് ഹോൾഡ് ചെയ്യണല്ലോ. നമ്മളിവിടെ ഓവർടേക്കിംഗ് നമ്മുടെ നാട്ടിൽ ചെയ്യണ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ചു പോകുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ 85 പോയി കഴിഞ്ഞാൽ നമ്മുടെ പിന്നീട് വരുന്ന ആൾക്കാർക്കെല്ലാം 85
പോകാൻ പറ്റുള്ളൂ,
പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വളരെ നമുക്ക് കുറച്ചൊരു അനോയിങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഹൈവേയിൽ ഓടിക്കുകയാണെങ്കിൽ ഈ പാസിംഗ് ലൈനിൽ ചിലപ്പോൾ ഈ ആൾക്കാർ ജനറലി കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു 90 ഇങ്ങനെ ഓടിക്കില്ലോ ഇവൻ, അത് തന്നെ കുറച്ച് അനോയിങ് ആണ്. നമ്മളൊരു 100 പോകുന്ന സമയത്ത് 90 പോകുമ്പോൾ കുറേ ട്രാഫിക് നമ്മുടെ പിന്നിൽ ഇങ്ങനെ ഇങ്ങനെ വന്ന് സ്റ്റക്കായിട്ടിരിക്കും. ഈ പാസിംഗ് ലൈൻ എത്തുമ്പോഴാണ് നമുക്കതൊന്ന് നമ്മൾ ഇവരെ ഒന്ന് വെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമുള്ളത്. അപ്പോഴാണ് ഈ എനിക്കറിയില്ല, എൻ്റെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഈ 90 പോയിരുന്ന ആൾക്കാർ പാസിംഗ് ലൈൻ എത്തുമ്പോൾ അവരെല്ലാം 100 പിന്നെ നമ്മൾ ഇവരെ വെട്ടിക്കണമെങ്കിൽ നമ്മൾ അതിനേക്കാൾ സ്പീഡിൽ പോകണം. അപ്പോൾ അത് ചിലപ്പോൾ ഫൈൻ കിട്ടാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. നമ്മുടെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാനും ആർ ജെ അജയും കൂട്ടിയിട്ട് ഇൻവർ കാറിൽ നിന്നൊരു യാത്ര നടത്തി. അന്ന് അജയ് ഒരു പുതിയ കാറൊക്കെ മേടിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അതിനെ പറ്റിയിട്ടൊന്ന് അജയ് ഒന്ന് വിവരിക്കുകയാണെങ്കിൽ.
അതൊരു യാത്ര തന്നെയായിരുന്നു. അത് അതിൻ്റെ പറയുകയാണെങ്കിൽ നമ്മളെ കുറച്ച് ചരിത്രം പുറകിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ നമ്മൾ ഇൻവർക്കാകളിൽ 2 വർക്കിന് പോയിരിക്കുകയാണ് ഞാനും വിബ്സും കൂടെ. അപ്പോൾ ഞങ്ങൾ 2 വർക്കൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ തിരിച്ചു പോരുന്ന 2 കഴിഞ്ഞിട്ടൊരു
അല്ല എൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, നമ്മുടെ പുതിയ കാറാണ്.
ആ പുതിയ കാറാണ്. അപ്പോൾ നമുക്ക് നല്ല സ്പീഡ് പിടിപ്പിക്കണം. പിന്നെ നമുക്ക് എന്താ ഇൻവർക്കാകളിൽ നിന്ന് ക്രൈസിസിൽ എത്തുകയും ചെയ്യണം വർക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാറെന്ന് പറഞ്ഞാൽ 4 ഒരു സ്റ്റിയറിംഗും
വളരെ നോളജബിൾ ആയിട്ടുള്ള ആളാണ്. കാറിനെ പറ്റി എല്ലാം
അറിയാം. ഇതിനോട് കൂടിയപ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള ഒരു കാറുകളൊക്കെ വാങ്ങിച്ചത്. അതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഈ കാറൊന്ന് ടെസ്റ്റ് ചെയ്യാം, പിന്നെ നമുക്ക് ഇൻവക്കാകളിൽ നിന്ന് ഇത്രയും ദൂരം വരണം ചെയ്യും. അപ്പോൾ നമ്മൾ ട്രേഡ് മീന്ന് ആദ്യം തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഒരു റെഡാർ ഡിറ്റക്ടർ വാങ്ങിച്ചു.
എല്ലാവർക്കും റെഡാർ ഡിറ്റക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ സ്പീഡിൽ നമ്മുടെ എന്താണ് നമ്മുടെ പോലീസ്
കാറിൻ്റെ
സ്പീഡ് അല്ല സോ നമ്മുടെ സ്പീഡ് പോലീസ് അറിയുന്നുണ്ടോ എന്നുള്ളത്, പോലീസ് അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ
നേരത്തെ
അറിയിക്കാനുള്ള ഒരു സാധനമാണ്.
അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം നമ്മളൊരു ട്രേഡ് മീ നോക്കി വലിയ വിലയില്ലാത്ത ഒരു സാധനം മേടിച്ചിട്ട് എന്നിട്ട് ഇത് മേടിച്ച് അവരെ കൊണ്ട് കൊറിയർ ചെയ്യിപ്പിച്ച്
ഇൻവർക്കാർക്കിലേക്ക്
കൊറിയർ ചെയ്യിപ്പിച്ച് എത്തിച്ച് അത്രയും ബുദ്ധിമുട്ടാണ് നമ്മൾ പോരുന്നത്.
അതെ, ഇതിപ്പോൾ മറ്റേ നമ്മുടെ ബോട്ടിൽ ക്യാപ്പ് ചലഞ്ചിനേക്കാൾ വലിയ
ചലഞ്ചാണ്. പിന്നെ ആർജെ വിപ്സ് ആണെങ്കിൽ മറ്റേ റേസിങ്ങിൻ്റെ ടീമായോണ്ടേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോരുന്നു. അപ്പോൾ റഡാറുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ഒരു ആർജെ വിപ്സ് നോക്കിയപ്പോൾ മുമ്പിലൊരു ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട്, ഫോർഡ് ഫോക്കസ്.
ഫോർഡ് ഫോക്കസ്, അതെ അതെ, ഫോർഡ് ഫോക്കസ്.
അതെ, നമുക്ക് ഈ ഫോർഡ് ഫോക്കസും ഇതുമായിട്ടുള്ള വ്യത്യാസം അറിയത്തില്ലാത്തതുകൊണ്ട്, ഈ ഹോഴ്സ് പവറിനെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോർഡ് ഫോക്കസ് ആണെങ്കിലും കൊള്ളാം, ആൽറ്റീസ് ആണെങ്കിലും കൊള്ളാം, ഒരേ വണ്ടി. ഇതിപ്പോൾ ആക്സിലേറ്റർ ചവിട്ട് കഴിഞ്ഞാൽ
രണ്ടും സ്പീഡിൽ പോകണം,
സ്പീഡിൽ പോകണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഫോർഡ് ഫോക്കസ് നല്ല ഒരു റേഞ്ചിലാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ആർ ജെ വിപ്സ് പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, അതെ ഒന്നും പേടിക്കാനില്ല, ഇതിൻ്റെ പുറകെ ചവിട്ടിക്കോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല പോലീസും വന്നാലും ഫോർഡ് ഫോക്കസിനെ പിടിക്കും, നമ്മൾ പുറകെ നിൽക്കുകയാണല്ലോ,
നമ്മൾ രക്ഷപ്പെടും.
അങ്ങനെ റഡാറ് ഫോർഡ് ഫോക്കസ് ഫ്രണ്ടിലും അങ്ങനെ പറപ്പിച്ച് പൊക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എനിക്കൊന്ന് വെറുതെ വന്നൊരു പോലീസുകാരനാണ് അതിലൂടെ പോകാൻ വേണ്ടി, അയാൾ അന്നേരമാണെന്ന് തോന്നുന്നു അയാളുടെ റഡാർ ഓൺ ചെയ്യുന്നത്. നോക്കിയപ്പോൾ ഫോർഡ് ഫോക്കസ് എന്താണെങ്കിലും പോയി. അപ്പം നോക്കിയപ്പോൾ ആ പുറകെ വരുന്നോണ്ട് നല്ല സ്പീഡാണല്ലോ.
അതെ അതെ.
അപ്പോൾ മിന്നി തെളിയുന്ന വർണ്ണങ്ങൾ തെളിഞ്ഞു.
അതെ, ലൈറ്റ് കത്തിച്ച് കാണിച്ചു, പോലീസുകാരൻ കാണിച്ചു. പിന്നെ ഈ റഡാർ നമ്മൾ വളരെ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മേടിച്ച റഡാർ ഇൻവർക്കാർക്കിലേക്ക് എവിടെ നിന്നോ കൊറിയർ ചെയ്ത റഡാർ പോലീസിനെ കണ്ടതിന് ശേഷമാണ്, നമ്മൾ നമ്മുടെ നേക്കഡ് കണ്ണ് വെച്ചിട്ട് പോലീസിനെ കണ്ടതിന് ശേഷമാണ്
ഇത് അടിച്ചത്. നോക്കിയിരുന്നാ മതിയായിരുന്നു,
നേരെ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ
റഡാർ ഉള്ളതുകൊണ്ട് ഒന്നും പേടിക്കാനല്ല, പോലീസ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ അടിക്കുമല്ലേ. ഇത് പോലീസ് നമ്മളെ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ റഡാർ അടിക്കുന്നത്.
അതെ,
അപ്പൊ ടു ലൈറ്റ്.
പോലീസ് വന്നിട്ട് ആർ ജെ അജയുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു,
അതായത് എന്നോട് ചോദിച്ചു എത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഭാവ വ്യത്യാസമില്ലാതെ പറഞ്ഞു 105. അപ്പോൾ പോലീസ് സാറിനെ ചോദിച്ചു ഐ യു കിഡിങ്, അവൻ പറഞ്ഞു 110. കീപ് ഗോയിങ്. ഏകദേശം അതോടെ നമുക്ക് പിന്നെ കീപ് ഗോയിങ് ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലായോ, അതൊരു എക്സ്പെൻസീവ്, ഇതൊരു 10 വർഷം മുമ്പാണ്. അപ്പോൾ നമ്മൾ വളരെ വിലപ്പെട്ടൊരു പാഠം പഠിച്ചു.
അതെ,
ഫോർട്ട് ഫോക്കസും അല്ല, ഏത് വണ്ടിയോടെ പിടിച്ചിട്ടും കാര്യമില്ല. അതുമാത്രമല്ല, ഈ റഡാർ എന്ന് പറഞ്ഞ സാധനം വലിയ ഉപകാരപ്രദമാകാൻ ചാൻസ് വളരെ കുറവാണ്.
അല്ല, അതിൽ നമ്മൾ ചീപ്പായിട്ടുള്ള റഡാർ മേടിച്ചതാണ് നമുക്ക് പറ്റിയ ഒരു മണ്ടത്തരം. പിന്നെ നമ്മൾ $1000 കൊടുത്ത് റഡാർ മേടിക്കുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമല്ലോ. അപ്പോൾ അത് കാര്യമില്ല. പക്ഷേ ദ പോയിന്റ് ഇസ് നമ്മൾ നമ്മുടെ റോഡ് റൂൾസൊക്കെ നമ്മൾ അത് ചിലപ്പോൾ നമുക്ക് അന്ന് അറിയാണ്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് നമുക്ക് കാര്യമായിട്ടുള്ള ധാരണയില്ല.
പക്ഷേ അതിനൊരു ഗുണമുണ്ടായി, അന്ന് കുറച്ച് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു കാര്യം പഠിച്ച്. അത് കഴിഞ്ഞപ്പോൾ 10 വർഷമായി, അത് കഴിഞ്ഞൊരു ഫൈൻ ഇതുപോലത്തെ
ഉണ്ടായിട്ടില്ല.
പക്ഷെ അതിന് മുമ്പ് പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതുപോലെ ചെറിയ ചെറിയ ഫൈനുകളൊക്കെ. പക്ഷെ അപ്പം നമ്മൾ മനസ്സിലായി, ഇതിപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു മനസ്സിലായോ. പിന്നെ നമ്മൾ അന്നാള് മനസ്സിലായി ഇത്രയും സ്പീഡിൽ പോയിട്ടും നമ്മൾ എന്താണ് ചെയ്യാൻ, നമ്മൾ പറഞ്ഞ് വർക്ക് കഴിഞ്ഞിട്ട് പോവാണ്. പക്ഷേ ആൾ പറഞ്ഞ് ലൈക്ക് മനസ്സിലായി, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായി, ഇപ്പോൾ ഫൈൻ ഇത്രേ ഉള്ളൂ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റോഡ് റൂൾസ് പാലിക്കാതെയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനൊരു കാരണമാണല്ലോ.
തീർച്ചയായിട്ടും. അപ്പം നമ്മൾ റോഡ് റൂൾസ് ഫോളോ ചെയ്യുക. നമ്മുടെക്ക് നമുക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ ഓടിച്ചാൽ പെട്ടെന്ന് എത്താന്നുള്ളത്. അപ്പം നമുക്ക് ആർ ജെ അജയ് പറഞ്ഞ മാതിരി എക്സ്പീരിയൻസ് വളരെ മോശമായിരുന്നു. അപ്പോൾ നമ്മളും അങ്ങനത്തെ ഇതിലൊന്നും അത് പരമാവധി നമ്മൾ ഒഴിവാക്കുക, റോഡ് റൂൾസ് ഫോളോ ചെയ്യുക, എല്ലാവരും സേഫായിട്ട് ട്രാവൽ ചെയ്യുക. അടുത്തത് ആർ ജെ അജയ്ക്കുള്ളൊരു ഉപദേശമാണ്. അതായത് നമ്മൾ ഈ ബോട്ടിൽ ക്യാപ്പ് ചലഞ്ചൊക്കെ ചെയ്തിട്ട് സമയം വേസ്റ്റ് ചെയ്യാണ്ട് ആരോഗ്യം വേസ്റ്റ് ചെയ്യാണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം. ഏത്, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വിൽ ഡ്രൈവ് ടു ദ കണ്ടീഷൻസ്, റോഡിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ മറ്റുള്ള യാത്രക്കാരുടെ കാര്യങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് പെരുമാറുന്ന അത് ഒരു ചലഞ്ചായിട്ട് എടുക്കാം.
അത് ശരിയാണ്. അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് എടുത്ത് ഇപ്പോൾ എല്ലാവർക്കും അതൊരു ചലഞ്ചായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ചലഞ്ച് ഷെയർ ചെയ്യുകയാണല്ലോ.
അതെ,
നമ്മൾ ചലഞ്ച് ഷെയർ ചെയ്ത് ബാക്കിയുള്ളവർ ഇത്
ചെയ്യണം.
അതെ, കൂടുതൽ മാത്രമല്ല, സ്പീഡ് തീരെ കുറച്ച് ഓടിക്കാതിരിക്കുക. അതിപ്പോൾ 100 സോണിൽ 50 പോയാലും പ്രശ്നമാണ്.
50 പോയ ലൈസൻസ് അപ്പോൾ കട്ടിയായിരിക്കും. ഇത് 85 പോയ അവസ്ഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. $150 ഫൈനും 20 ഡിമെറിറ്റ്സ് പോയിന്റും കിട്ടും. അതെ,
കുന്നിലെ തെങ്ങില് തേൻകരിക്കില് തുള്ളി പോൻ തുള്ളാതടി തുളുമ്പാതടി തമ്പുരാട്ടി കൊഞ്ചാതടി കുണുങ്ങാതടി കുറുമ്പുകാരി
നെഞ്ചിലൊരു കുഞ്ഞിളം തുമ്പി എന്തോ തുള്ളുന്നു
ചെല്ല ചെറു ചിങ്കിരിപ്പൂവായി താളം തുള്ളുന്നു
ആറ്റിരം വില കുമ്പി
ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
ഹലോ, അപ്പം എല്ലാവരും പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ. ആള് നമ്മുടെ സ്പോൺസറും കൂടിയാണ് ഇന്നത്തെ ഷോൻ്റെ. അത് മറ്റാരുമല്ല, വീഗോ കാർസ് ഇതിന്റെ ഓണറാണ് എൽദോ. അപ്പോൾ എൽദോ, നമസ്കാരം, വെൽക്കം ടു ദ ഷോ.
നമസ്കാരം, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി.
നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ലിസ്ണേഴ്സിന് കാറുകളെ പറ്റിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് അറിയാനുള്ളതുണ്ട്. അത് ഷുവർ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. നമ്മളെല്ലാവരും കാർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള യാത്ര ഇവിടെ വളരെ കുറവാണ്. അപ്പം നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങൾ, കാറുകളെ പറ്റിയിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എൽദോൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എൽദോ റെഡിയാണോ?
റെഡിയാണ്.
റെഡിയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ആൾക്കാർക്ക് ആർ മേടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം ട്രേഡ്മിയാണ്. പിന്നെ നമ്മൾ ഡീലേഴ്സിൻ്റെ അടുത്ത് നോക്കുന്നു. അപ്പോൾ മേ ബി സംടൈംസ് നമ്മൾ പ്രൈസ് ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ കാർ ഒരു ഡീലറിൻ്റെ നിന്ന് മേടിക്കേണ്ടത്, അല്ലെങ്കിൽ നോർമൽ ട്രേഡ്മിയിൽ നിന്ന് മേടിക്കുന്നതും അല്ലെങ്കിൽ ഒരു ഡീലറിൻ്റെ നിന്ന് മേടിക്കുന്നതും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് ഉള്ളത്?
നമ്മളൊരു ഡീലറിൻ്റെ കയ്യിൽ നിന്ന് കാർ വാങ്ങുമ്പോൾ കൺസ്യൂമർ ഗ്യാരണ്ടി ആക്ട് അല്ലെങ്കിൽ ഫെയർ ട്രേഡ് ആക്ട് ഇതിൽ കവേർഡാണ്.
ഓക്കെ.
വേറെ നമ്മളൊരു പ്രൈവറ്റ് പേഴ്സൻ്റെ അടുത്ത് നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കാറിന് എന്തെങ്കിലും ഭാവിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ
വി
ആർ നോട്ട് കവേർഡ്. അതൊരു മെയിൻ റീസൺ ആണ്. പിന്നെ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അവരുടെ അടുത്ത് ചെല്ലാം.
ഡീലർ
ആണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് തിരിച്ച് ചെല്ലാം.
ഓക്കെ.
ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾക്ക് ലീഗലായിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എഗ്രിമെൻ്റ് ഒന്നും സൈൻ ചെയ്യാൻ ലൈക്ക് 99% ടൈം ആരും ചെയ്യാറില്ല.
നമ്മൾ ചുമ്മാ കാശ് കൊടുത്ത്
കാറ് വാങ്ങുകയാണ്. വേറെ നമ്മൾ ഡീലറിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്,
ലൈക്ക്
റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ നിർബന്ധമായിട്ടും അവർ നമുക്ക് ഒരു എഗ്രിമെൻ്റ് തരേണ്ടതാണ്. നമ്മൾ രണ്ടുപേരും സൈൻ ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി നമ്മളുടെ കയ്യിൽ വെക്കേണ്ടതാണ്. പിന്നെ അതിൽ കാറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ്, അത് അതിന് പറയുന്നത് കൺസ്യൂമർ ഇൻഫോർമേഷൻ നോട്ടീസ് എന്നാണ്.
അപ്പോൾ
അത് ഷോക്കേസ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും കാറിൻ്റെ. അതിൽ എന്തെങ്കിലും ഫിനാൻസ് ഓൺഡ് ആണോ കാർ,
ഓക്കെ,
സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഓഫ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത കാറുകളാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയിരുന്നു മേടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല.
പറഞ്ഞോളുന്നില്ല.
നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മളുടെ സുഹൃത്തുക്കള് നമ്മുടെ അടുത്ത് പലപ്പോഴും പറഞ്ഞോളാണ് കാറ് വാങ്ങി ആ കാറിൽ ഫിനാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 4,000-5,000 കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങുന്നു, നമ്മൾക്ക് അതിൽ ഫിനാൻസ് ഉണ്ടോ എന്ന് നോക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. പക്ഷെ ആർക്കും അത് അറിയത്തില്ല എങ്ങനെ അത് നോക്കണം. അപ്പൊ ആരും ചെക്ക് ചെയ്യാറില്ല അത്. അപ്പോൾ അതിൽ ഫിനാൻസ് ഉണ്ടെങ്കിൽ റിപ്പോസിഷൻ ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ 5,000 അല്ലെങ്കിൽ $4,000 പോയി.
ഓക്കെ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നമ്മൾ അത് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്?
അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാർ ജാമിൽ ഓപ്ഷൻ ഉണ്ട്. കാർ ജാമിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും.
അറിയാൻ പറ്റും. അതിന് പൈസ കൊടുക്കണം.
നമ്മൾ പക്ഷേ അതിന് പേ ചെയ്യണം.
പേ ചെയ്യണം. ഓക്കെ. അത് എക്സ്പെൻസീവ് ആണോ അത്?
അത് വളരെ എക്സ്പെൻസീവ് അല്ല, എന്നാലും നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ.
ഈ ഫിനാൻസ് ഓൺഡാണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ ഇപ്പൊ കാറിന് എന്തെങ്കിലും ആക്സിഡന്റിൽ പറ്റിയിട്ടുണ്ടോ ഡാമേജ് പറ്റിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്യും. ഇപ്പൊ പല കാര്യങ്ങളൊക്കെ ഇപ്പൊ എഞ്ചിൻ ലൈറ്റ്സ് ഫോർ എക്സാമ്പിൾ, എഞ്ചിൻ ലൈറ്റ് നമുക്ക് ടെമ്പററി ആയിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ, എഞ്ചിൻ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് നമുക്കത് എറേസ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ലൈക്ക് മേ ബി ഇൻ എ വീക്ക് സോ അത് റീഅപ്പ് ചെയ്യും,
തിരിച്ചു വരും. അപ്പൊ പ്രോബ്ലം അവിടെ തന്നെ ഉണ്ട്.
പക്ഷെ അങ്ങനെയുള്ള കുറച്ച്
കാര്യങ്ങളുണ്ട്.
അപ്പൊ അതാണ് ഒരു ട്രേഡറിന്റെ അടുത്ത്
നമുക്ക് അതിന് അങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു എക്സ്ട്രാ കുറച്ച് പൈസ കൊടുത്താലും വി ഹാവ് ദ ട്രസ്റ്റ്. വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള, വിത്ത് ഇൻ ദ ഡീലേഴ്സ്, ഇപ്പൊ നമ്മൾ ട്രേഡ്മിൽ ഒരു സെയിം കാറിന് നമ്മൾ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരാളുടെ അടുത്ത് ഒരു വിലയായിരിക്കും, വേറൊരാളുടെ അടുത്ത് വേറെ വിലയായിരിക്കും. വെൻ യു ലുക്ക് അറ്റ് ദ ഇയേഴ്സ് 2010 കാർ അല്ലെങ്കിൽ 2015 കാർ, സെയിം കാറിന് പല ഡിഫറെന്റ് വില. അത് എന്തുകൊണ്ടായിരിക്കും?
അത് രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ, നമ്മുടെ ഇപ്പൊ ക്രൈസ്റ്റ് ചേർച്ചിൽ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മോറിസൺ പോൾകെല്ലി ഒരു വലിയ കമ്പനിയാണ്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു ആൾക്കാർക്ക് ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അവർ ഏത് എന്ത് റേറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാലും ആൾക്കാർ അവിടെ പോയി വണ്ടി
പോകും.
ബ്രാൻഡിന്റെ
ഐഫോൺ
പോലെ, ഇപ്പൊ ഓപ്പോ അല്ലെങ്കിൽ ഐഫോൺ, ഇപ്പൊ ചില സെയിം സ്പെസിഫിക്കേഷൻസ് ഉള്ള മൊബൈലുകൾ ഉണ്ടാവും. പക്ഷെ വി പേ ഡിഫറെന്റ് പ്രൈസ് ഫോർ ദ ബ്രാൻഡ് നെയിം. അതൊരു റീസൺ. നമ്മളുടെ കാറ് മോസ്റ്റ്ലി എല്ലാം വരുന്നത് ജപ്പാനിൽ നിന്നാണ്, അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യണ കാറാണെങ്കിൽ അതിന് ഗ്രേഡിംഗ് ഉണ്ട്. ലൈക്ക് 5 is a brand new, 4.5 is like brand new, 4 is good car, like it's a good grade, 3.5. അപ്പൊ നമ്മുടെ നമ്മൾ മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും 3.5 തൊട്ടിട്ടുള്ളതാണ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പൊ ചിലത് 6A ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയി റിപ്പയർ ചെയ്ത വാഹനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾക്ക് ഇവിടെ വിൽക്കാം.
അപ്പൊ
ഗ്രേഡ് കുറയുന്തോറും ജപ്പാനിലുള്ള വില കുറയും. പക്ഷെ ഗ്രേഡ് കുറയും തോറും വാഹനങ്ങളുടെ ക്വാളിറ്റി കുറയും. അവർക്ക് കോസ്മെറ്റിക് തിങ്സ് സോർട്ട് ഔട്ട് ചെയ്യാം. പക്ഷെ അപ്പൊ അതിന്റെ മെക്കാനിക്കൽ അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ലോങ് റണ്ണിൽ വരാം. അപ്പൊ നമ്മൾ ഇപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള, ഇപ്പൊ ഞാൻ ഓപ്ഷൻ ചെയ്യുന്നതാണ് ജപ്പാനിൽ.
അപ്പൊ
എനിക്ക് ഒരു 4.5 ഓപ്ഷൻ ഗ്രേഡ് ഉള്ള ഒരു കാറ് വാങ്ങുന്നതിനെക്കാട്ടും വിലക്കുറവാണ്, ഒരു 3.5 ഗ്രേഡ് വാങ്ങുന്നത്
മേടിക്കുന്നത്.
അതുപോലെ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു നല്ല ക്വാളിറ്റി ഉള്ള കാർ വാങ്ങണമെങ്കിൽ നമ്മൾ കുറച്ച് പൈസ
കൂടുതൽ കൊടുക്കണം. അപ്പൊ അതാണ് അതിന്റെ ഒരു ഡിഫറൻസ്,
അതാണ് അതിന്റെ മെയിൻ
ഗ്രേഡിൽ വരുന്ന ഡിഫറൻസ് ആയിരിക്കും.
അതെ,
അത് നമുക്ക് നമ്മുടെ സാധാരണ ഒരാൾക്ക് അത് അറിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ, ലൈക്ക് ഈ കാർ ഏത് ഗ്രേഡിൽ ഇമ്പോർട്ട് ചെയ്താന്നുള്ളത് അറിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ?
അത് നമുക്ക് മെക്കാനിക്കൽ ഇൻസ്പെക്ഷൻ
നടത്താം.
പിന്നെ നമുക്ക് ഓവറോൾ ഒരു കാർ ഇൻസ്പെക്ട് ചെയ്യാം. നമുക്ക് ഐബോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം കാറിന്റെ കണ്ടീഷൻ. പിന്നെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ സ്മോക്ഡ് കാർ ആണെങ്കിൽ അപ്പൊ അതിന്റെ ഗ്രേഡ് കുറയും. അപ്പൊ അതിനനുസരിച്ചിട്ട് അതിന്റെ ഇന്റീരിയർ ഡേർട്ടി ആയിരിക്കും. കോസ്മെറ്റിക്കലി ഇപ്പൊ പാനലിന് ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നെ കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാറിനെ കുറിച്ച് കുറച്ച് അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവരൊന്ന് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ദേ ക്യാൻ മേക്ക് ഔട്ട് ദ ഡിഫറൻസ്.
എന്താണ് ഡിഫറൻസ്? എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഡീലർ എന്ന നിലയ്ക്ക് ലൈക്ക് വാട്ട് ഈസ് യുവർ ഒബ്ലിഗേഷൻസ് ടുവേർഡ്സ് കസ്റ്റമേഴ്സ്?
ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു ട്രേഡർ ഹി ഷുഡ് ബി രജിസ്റ്റേർഡ്. അപ്പോൾ ലീഗലി നമുക്കൊരു കാർ സെല്ല് ചെയ്യണമെങ്കിൽ ഷുഡ് ബി ഫസ്റ്റ് രജിസ്റ്റേർഡ്. രണ്ടാമത് അല്ലെങ്കിൽ മെയിൻലി വി ഹാവ് ടു ഫോളോ ദ ഫെയർ ട്രേഡ് ആക്ട്. ഫെയർ ട്രേഡ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കരുത്. അത് ലീഗലിയാണ്. റീസെന്റ് ആയിട്ടൊരു ഒരു പ്രമുഖ കമ്പനിക്കെതിരെ ഒരു ഹെഫ്റ്റി ഫൈൻ
വന്നിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഞാൻ പറയുകയാണ്, വി ആർ ഓഫറിങ് 50% ഡിസ്കൗണ്ട് ഓൺ ഓൾ അവർ കാർസ്. എന്നിട്ട് ഞാൻ $5,000 അല്ലെങ്കിൽ $6,000 മാർക്കറ്റിൽ വിലയുള്ള എൻ്റെ ഒരു വാഹനം ഞാൻ $12,000 ലിസ്റ്റ് ചെയ്തിട്ട് 50% നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള മിസ്ലീഡിംഗ് ഇൻഫോർമേഷൻസ് കൊടുക്കാതിരിക്കുക. പിന്നെ കാറിൻ്റെ കണ്ടീഷനുകളെ കുറിച്ച്, ഞാൻ ഒരു ഡീലർ എന്ന നിലയിൽ നമ്മൾ കൺസ്യൂമർ ഇൻഫോർമേഷൻ നോട്ടീസിലും അല്ലെങ്കിൽ നമ്മുടെ എഗ്രിമെൻറ്റിലും അത് നമ്മുടെ കാറിൻ്റെ കണ്ടീഷൻ എക്സാക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്തിരിക്കണം.
ഓക്കെ.
ഫോർ എക്സാമ്പിൾ, ചില കാറുകൾ ഇപ്പോൾ റൈറ്റ് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത കാറാണെങ്കിൽ ഐ ഷുഡ് മെൻഷൻ ഇറ്റ് ആസ് ഇമ്പോർട്ടഡ് ആസ് എ ഡാമേജ് കാർ.
ഓക്കെ ഓക്കെ.
അത് ഒരു ഇത്. പിന്നെ കൺസ്യൂമർ ഗ്യാരണ്ടി ആക്ട്. ഇപ്പോൾ നമ്മളുടെ അടുത്തുനിന്ന് ഡീലേഴ്സിൻ്റെ അടുത്തു നിന്ന് ഒരു കാർ വാങ്ങുമ്പോൾ ഗ്യാരണ്ടി ഉണ്ട്. ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ലൈക്ക് 3 months ആണ് അല്ലെങ്കിൽ 2 months ആണ്. പല ഡീലേഴ്സ് പല പറയും, 1 month കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക്
റെസ്പോൺസിബിലിറ്റി
ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസ് എടുക്കാം. അങ്ങനെ അപ്പോൾ അത് അവർ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ വലിയ വിലയുള്ള വാഹനമാണെങ്കിൽ ഐ സജസ്റ്റ് ടു ടേക്ക് മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസ്, ബിക്കോസ് ഈവൻ എ ബ്രാൻഡ് ന്യൂ കാർ ക്യാൻ ബ്രേക്ക് ഡൗൺ.
ഈ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ, അത് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസ് എന്താണ്? What does that do?
It's just like any other insurance. I mean, not like the motor vehicle insurance. പക്ഷേ മെക്കാനിക്കൽ, ദ നെയിം ഇറ്റ് സേസ്, എനിത്തിങ് റിലേറ്റഡ് ടു നോട്ട് ജസ്റ്റ് ദ എഞ്ചിൻ, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിഷൻ, എഞ്ചിൻ, എ സി, ഈവൻ ഓൾ ദ ഇലക്ട്രോണിക്സ്, ഈവൻ ദ സ്റ്റീരിയോ ആൻഡ് അതർ സ്റ്റഫ്സ്.
വാഹനത്തിന്റെ ഇൻഷുറൻസ് പോലെ തന്നെ
വാഹനത്തിന് ഇപ്പൊ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ കവേർഡ് ആണ്. ബാക്കി അതിന്റെ കോസ്മെറ്റിക് സൈഡ് അല്ല, ലൈക്ക് ഇപ്പൊ പാനല് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിന്റെ എഞ്ചിനോ ഇലക്ട്രിക് എന്താണെങ്കിലും അത് കവേർഡ് ആണ്. അപ്പൊ അതില് മെയിൻലി രണ്ട് ടൈപ്പ് ഇൻഷുറൻസ് ആണ് ഉള്ളത്. ഒന്ന് കോംപ്രഹെൻസീവ്, എല്ലാം ഇതിലെല്ലാം എല്ലാത്തിന്റെയും മെയിൻ ആയിട്ടുള്ള പാർട്സ് കവേർഡ് ആണ്. ഈ ഏറ്റവും കോംപ്രഹെൻസീവ് ആയിട്ടുള്ളത് നമ്മൾ അതിന്റെ കൺസ്യൂമബിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു എഞ്ചിൻ മാറ്റി വെക്കേണ്ടി വന്നു, എഞ്ചിനൊരു ഡാമേജ് വന്നു, എഞ്ചിൻ മാറ്റി വെക്കേണ്ടി വന്നു, നമുക്ക് അതിൻ്റെ കൺസ്യൂമബിൾസ് ലൈക്ക് ഓയില് ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ ക്യാഷ് നമ്മൾ പേ ചെയ്യേണ്ടി
വരും.
അത് പക്ഷേ കോംപ്രഹെൻസീവ് ആണെങ്കിൽ ഇതെല്ലാം കവേർഡ് ആണ്. നമ്മളൊരു അതിൻ്റെ എക്സസ് ഉണ്ട്, അത് എക്സസ് പേ ചെയ്ത് കഴിഞ്ഞാൽ 100% അവർ തന്നെ പേ ചെയ്യും.
ലൈക്ക് നമ്മുടെ നോർമൽ കാർ ഇൻഷുറൻസ് പോലെ തന്നെ, എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മൾ എക്സസ് പേ ചെയ്തിട്ട്
മെക്കാനിക്കലി
എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ മെക്കാനിക്കലി
ഇപ്പൊ ബ്രേക്ക് ഡൗൺ ആയി, ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ എ സി വർക്ക് ആവണല്ലോ, എ സിക്ക് എന്തെങ്കിലും പറ്റി,
അപ്പൊ
അത് ഫിക്സ് ചെയ്യാൻ, അത് ഫിക്സ് ചെയ്യും. റേഡിയേറ്ററിന് എന്തെങ്കിലും
പറ്റി
അത് ഫിക്സ് ചെയ്യും. അപ്പൊ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണോ അതെല്ലാം കവേർഡ് ആണ്.
അപ്പൊ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാർ മേടിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു റെക്കമെൻഡഡ് ആയിട്ടുള്ള സാധനമായിരിക്കും. കാരണം ഇപ്പൊ അതിന്റെ ഒരു എഞ്ചിൻ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ ആവായിരിക്കും.
ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും അല്ലെങ്കിൽ എന്റെ കസ്റ്റമേഴ്സിന്റെ അടുത്തും മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസിന് സജസ്റ്റ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി അവരൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ എടുക്കുകയാണെങ്കിൽ ഞാനത് സജസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ മെക്കാനിക്കൽ ഇൻഷുറൻസ് കുറച്ച് എക്സ്പെൻസീവ് ആയി തോന്നിക്കഴിഞ്ഞാലും കമ്പയർഡ് ടു ദ പ്രൈസ് ഓഫ് ദ കാർ ഇറ്റ്സ് നോട്ട് മച്ച്.
അതെ അതെ.
പക്ഷേ അത് നമ്മൾ കവർ, അത് കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. ഈവൻ ബ്രാൻഡ് ന്യൂ കാറുകളാണെങ്കിലും ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഫാക്ടറി ഇഷ്യൂസ് ഉണ്ടാവും. ചില കാറുകൾക്ക് ഇപ്പോൾ ട്രാൻസ്മിഷൻ ഇഷ്യൂസ് ഉണ്ടാവും, ചിലപ്പോൾ എഞ്ചിനിലെ ചില ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ ട്രാൻസ്മിഷനോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മിനിമം 2,000, 3,000, 4,000 ഡോളർ ഒക്കെയാണ്
വരും.
അപ്പം നമ്മൾക്കൊരു മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കവേർഡ് ആണ്, നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് എന്ന് പറയാം. നമ്മൾ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ എല്ലാ ഇൻഷുറൻസുകളെ പോലെ തന്നെ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ്
ഉണ്ടാവും. കൊള്ളാം എൽദോ, അത് ദാറ്റ് വാസ് ഗുഡ്. എനിക്ക് എൽദോന്റെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി ചോദിക്കാനുണ്ട്. പക്ഷേ ബിഫോർ ദാറ്റ് വിൽ ലിസൺ ടു എ സോങ് ആൻഡ് കം ബാക്ക്.
പൂവിൻ കന്നിത്തോറുമ്പിൽ തൊട്ടു തട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. മനസ്സിൽ നിറയ മണക്കുളമ്പിയ മധുര നൊമ്പരം. ചിരിച്ചു ചന്നം ചിന്നം മുത്തു തെറിച്ചു തുഴകിൽ ചിതറി വെള്ള താമര. പോലെ കയ്യൽ വീശി എന്നെ ഓണത്തിൽ താലത്തിൽ മാടി വിളിച്ചു. പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല.
ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം, കാതോർത്തിരിക്കാം.
ഓക്കെ, വെൽക്കം ബാക്ക് ടു ദ ഷോ. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ എൽദോന്റെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ചുമ്മാ കാർ ഓടിച്ചാൽ മാത്രം പോരാന്നുള്ളത് എല്ലാവർക്കും ഒരുപക്ഷെ അറിയായിരിക്കും. ലൈക്ക് കാറിന് അതിൻ്റേതായിട്ടുള്ളൊരു മെയിൻ്റനൻസും കാര്യങ്ങളും പല രീതിയിൽ വരും. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഒരു കാറ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ?
നമ്മളൊരു കാറ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റെഗുലർ ടൈമിൽ സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തില്ലെങ്കിൽ എഞ്ചിന് പ്രശ്നങ്ങൾ
വരാം.
നമുക്ക് ലോങ് റണ്ണിൽ ഇപ്പോൾ $100 സ്പെൻഡ് $100 മിക്കവാറും എല്ലായിടത്തും ഒരു ആവറേജ് സർവീസിന്.
അപ്പോൾ നമ്മൾ സർവീസ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. അപ്പോൾ എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് നമ്മളത് സർവീസിന് കാർ കൊണ്ടുപോകേണ്ടത്?
ഒരു നോർമലി 10,000 കിലോമീറ്റർ ആണ് അവർ സ്പെസിഫൈ ചെയ്യുക. നെക്സ്റ്റ് സർവീസ് ടു ആഫ്റ്റർ 10,000 കിലോമീറ്റർ എന്നാണ് അവർ പറയാറ്,
ജനറലി
പറയുക. ഓരോ കാറിനും ഇപ്പോൾ BMW പോവുകയാണെങ്കിൽ ചിലപ്പോൾ 25,000 സർവീസ് ചെയ്താൽ മതി എന്ന് അവർ പറയാറുണ്ട്.
പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ ടയറാണ്. ലൈക്ക് ടയർ എനിക്ക് തോന്നുന്നത് വളരെ നമ്മൾ എപ്പോഴും ടയർ ചെക്ക് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ വേറെ എന്തെങ്കിലും നമ്മുടെ ടയറിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ടോ അതിൻ്റെ ലോങ് ലൈഫ് കൂടുതൽ കിട്ടാനോ? അല്ലെങ്കിൽ
ലൈഫ് കൂടുതൽ കിട്ടാൻ ഒന്ന് മെയിനായിട്ട് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ടയർ ഇപ്പോൾ അവർ സ്പെസിഫൈ ചെയ്യണ റൈറ്റ് പ്രഷർ
മെയിൻറ്റെയിൻ ചെയ്യണം.
അതുകൊണ്ട് ടയറിൻ്റെ ലൈഫ് മാത്രമല്ല മൈലേജിന് ഡിഫറൻസ് വരും.
വണ്ടിയുടെ
മൈലേജിന് ഡിഫറൻസ് വരും. നമ്മളത് ചെക്ക് ചെയ്യാറില്ല. ഈവൻ ചിലപ്പോൾ ഞാനും മറന്നു പോകാറുള്ള കാര്യമാണ് നമ്മൾ അതിൻ്റെ പ്രഷർ. കാരണം കുറേ ഓടിക്കഴിയുമ്പോൾ നമ്മൾ അടിച്ച പ്രഷറിൽ
കുറയും.
അപ്പോൾ നമ്മളെ ചെക്ക് ചെയ്യില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമ്മൾ പെട്രോൾ ബങ്കിൽ പോകുമ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. വീൽ ചേഞ്ച് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വീൽ അലൈൻമെൻറ്റ് ചെയ്യുക. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ വീൽ ഇതിന് മാത്രമല്ല മൈലേജ് അതിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ടയറിൻ്റെ ലൈഫിന് ഒരുപാട് എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് സർവീസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയും. ബാറ്ററിയുടെ എത്ര ലൈഫ് ഉണ്ട്, എത്ര ചിലപ്പോൾ 40 അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റിൻ്റെ ടൈം ആയെന്നാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർപ്രൈസുകൾ ഒഴിവാക്കാം. ഇപ്പോൾ ഒരു ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എനിക്ക് തോന്നുന്നു $100 to $150. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ബാറ്ററീൻ്റെ ഹെൽത്ത് ഇത് കുറയുമ്പോൾ ഇത് ഗ്രാജുവൽ ആയിട്ട് ഒരു 2-3 ഇയർ കൊണ്ട് ബാറ്ററിയുടെ ഹെൽത്ത് കുറയും, ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് കുറയും. അപ്പോൾ അത് റെഗുലറായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും.
ഓക്കെ,
അപ്പോൾ എപ്പോൾ റീപ്ലേസ് ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സർവീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് സർവീസ് അല്ല, ബാക്കി ഇതിൻ്റെ കൂളൻ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്യാൻ അവരോട് പറയണം. ചിലപ്പോൾ ജസ്റ്റ് ഓയിലും ഫിൽട്ടർ മാത്രമല്ല, എയർ ഫിൽട്ടർ, കൂളൻ്റ്, ഇതെല്ലാം അതിൻ്റെ ഒപ്പം നമ്മൾ ട്രാൻസ്മിഷൻ നമ്മൾ റെഗുലറായിട്ട് ചെയ്യില്ല. അപ്പോൾ ചിലതിൻ്റെ 100,000 ഓരോ വണ്ടിക്ക് ഓരോ സ്പെസിഫിക്കേഷനാണ്. അത് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ ട്രാൻസ്മിഷൻ, ഓയിലും ഫ്ലൂയിഡ് എല്ലാം ചേഞ്ച് ചെയ്യണം.
ഓക്കെ ഓക്കെ.
ഇപ്പോൾ ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ, ലൈക്ക് റെഗുലർ സർവീസ് ഒന്നും ചെയ്തില്ലെങ്കിൽ, ചിലപ്പോൾ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസ് അവർക്ക് റിജക്ട് ചെയ്യാൻ പറ്റും.
ഓ ശരി ശരി, കാരണം നമ്മളത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല,
മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടില്ല. ഇപ്പോൾ എഞ്ചിൻ ഒന്നും ഓയിലൊന്നും ചേഞ്ച് ചെയ്തില്ല, സർവീസ് ഒന്നും ചെയ്തിട്ടില്ല,
അപ്പോൾ എന്തായാലും അത് കേടാവല്ലോ,
കേടാവും വണ്ടി, അല്ലെങ്കിൽ എഞ്ചിൻ സീസായിപ്പ്. അപ്പോൾ അവർ നോക്കും എത്ര ലാസ്റ്റ് 5,000 അല്ലെങ്കിൽ 10,000 സർവീസ് ചെയ്തിട്ടുണ്ടോ, സർവീസ് ഹിസ്റ്ററി ഉണ്ടോ എന്ന്.
ഓക്കെ,
അപ്പോൾ എസ്പെഷ്യലി ഒരു മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരു MTA അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു സർവീസ് സെൻറ്ററിൽ തന്നെ പോയിട്ട് സർവീസ് ചെയ്യണം.
സർവീസ് ചെയ്യണം
ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യാറുണ്ട്, നമുക്ക് അറിയാമായിരിക്കും ചെയ്യാറുണ്ട്. പക്ഷേ ഇത് മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസ് കവേർഡ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട്, അപ്രൂവ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ചെയ്തതിൻ്റെ പ്രൂഫ് ഉണ്ടായിരിക്കണം.
ഓക്കെ ഓക്കെ, എന്നാലാണ് അവർ ഇൻഷുറൻസ് കവർ ചെയ്യുള്ളൂ.
കവർ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു അംഗീകൃത സ്ഥലത്ത് പോയി ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഹിസ്റ്ററി അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു പ്രൂഫാണ്.
ഓക്കെ ഓക്കെ
ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
അതെ. അപ്പോൾ ശരിയല്ലോ, വളരെ വളരെയധികം നന്ദി ഞങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തതിന്. ഇനി ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ എൽദോൻ്റെ എൽദോൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ട്, ലൈക്ക് എവിടെയാണ് നമ്മുടെ, വേർ ഇസ് ദ ലൊക്കേഷൻ, നമ്മുടെ നമ്മുടെ കാർ കട എവിടെയാണ്?
നമ്മുടെ കോർണർ ഓഫ് ബ്രീസസ് ആൻഡ് പേജസ് റോഡ്, എക്സാക്ട് 296 ബ്രീസസ് റോഡ് എന്ന് പറയും.
296
ബ്രീസസ് റോഡ്.
ഓക്കെ. നമ്മൾ എൽദോനെ ആൾക്കാരെ എങ്ങനെ കോൺടാക്ട് ചെയ്യും? ലൈക്ക് ഡു യു ഹാവ് ലൈക്ക് വെബ്സൈറ്റോ ഫേസ്ബുക്കോ?
വി ഹാവ് എ ഫേസ്ബുക്ക് പേജ് കോൾഡ് വീഗോ കാർസ്.
Vigo Cars.
Yeah.
Vigo as in
WEGO CARS. And also we do have a website, vigocars.co.nz.
Right. Okay. അപ്പോൾ അതാണ് എൽദോനെ കോൺടാക്ട് ചെയ്യാനുള്ള വഴികൾ. പിന്നെ നമ്മളവിടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉള്ളത്, ലൈക്ക് ഈ നമ്മുടെ പഴയ കാർ ട്രേഡ് ഇൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ അവിടെ?
ഇപ്പോൾ നോർമലി എല്ലായിടത്തും ട്രേഡ് ഇൻ എന്ന് പറഞ്ഞൊരു ഫിക്സഡ് പ്രൈസ് ആണ്, ലൈക്ക് $1,000, $2,000, അത് ഏത് കാറാണെങ്കിലും.
ഓക്കെ.
പക്ഷേ നമ്മളുടെ അവിടെ നമ്മൾ ആ കാറിൻ്റെ വാല്യൂ ഒരു ഏറ്റവും റീസണബിൾ ആയിട്ടുള്ളൊരു ഒരു പ്രൈസിങ് കൊടുക്കും. വി ഡോണ്ട് ഹാവ് എ ഫിക്സഡ് പ്രൈസ്. ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് കാർ യു ആർ ബ്രിംഗിങ് ആൻഡ് വിൽ ട്രൈ ടു ഗിവ് എ റീസണബിൾ പ്രൈസ് ഫോർ ദാറ്റ്. ആൻഡ് വാട്ട് വി ഓൾസോ പ്രൊവൈഡ് ഈസ് ഓൺ സൈറ്റ് ഫിനാൻസ്, മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസ്, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്, ആൻഡ് ഓൾസോ വി ഡു, ആസ് ഐ സെഡ്, വി ഡു ട്രേഡ് ഇൻസ്.
ഓക്കെ. അപ്പോൾ വൺ സ്റ്റോപ്പ് ഷോപ്പാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാർ മേടിക്കാം, ഇൻഷുറൻസ് മേടിക്കാം, അല്ലെങ്കിൽ ട്രേഡിനുള്ള സൗകര്യമുണ്ട്.
അതെ. ആൻഡ് ഐ ക്യാൻ ഓൾസോ ഡയറക്ട് ദം ടു യുനോ ടു ദ റൈറ്റ് പീപ്പിൾ, ഫോർ എക്സാമ്പിൾ സർവീസിംഗ്, ട്രാൻസ്മിഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, ബിക്കോസ് വി ഡു ഹാവ് കണക്ഷൻ വിത്ത് ഓൾ യുനോ എനിത്തിങ് അസോസിയേറ്റഡ് വിത്ത് ദ കാർസ്.
ദാറ്റ്സ് ഗുഡ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യമാണ് എൽദോ, നമ്മുടെ നമസ്തേ കേരള ലിസണേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഡീല് എൽദോന് ചെയ്യാൻ പറ്റുമോ?
ഡെഫിനറ്റ്ലി, വി ആർ ഹാപ്പി ടു ഡു ദാറ്റ്.
ഓക്കെ.
We do provide 1 year free mechanical breakdown insurance.
Okay.
For any customers.
Okay.
Who mention
Namaste
they
Kerala.
Are the listeners of Namaste Kerala.
See, kanda nammal oru deal sign up cheyidirikkana angane car modalali eldo aayittu nammal Vigo Cars-inte 1 year free mechanical insurance aanu ningal eldo aayittu car medikkumbo ningalku free aayittu kittunathu. അപ്പോൾ വളരെ നന്ദി എൽദോ ഇവിടെ വന്നതിനും നമ്മളോട് സംസാരിച്ചതിനും. നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ലിസണേഴ്സിന് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാൻ എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന പല ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സ്പെസിഫിക് ആയിട്ട് എൽദോൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഞങ്ങൾ എഴുതി അറിയിക്കാം, അല്ലെങ്കിൽ എൽദോനെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ആഴ്ച നമ്മളിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ എൽദോൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതിലുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ കാർ മേടിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഓർക്കുക, എൽദോൻ്റെ പേര് ഓർക്കുക, വീഗോ കാസ്, 296 ബ്രീസസ് റോഡ്. ഫേസ്ബുക്കിൽ വീഗോ കാസ് എന്നുള്ളതാണ് ഫേസ്ബുക്ക് പേജ്. എൻ്റെ വെബ്സൈറ്റ് വീഗോ കാസ് ഡോട്ട് കോ ഡോട്ട് ഇൻ സൈഡ്. താങ്ക് യു.
താങ്ക് യു.
ദിസ് ഷോ ഇസ് സ്പോൺസർഡ് ബൈ വീഗോ കാസ്, 296 ബ്രീസസ് റോഡ്, ക്രൈസ്റ്റ്ചർച്ച്.
ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ് അറ്റ് ഹോം ആൻഡ് സ്റ്റേ വോം. പിന്നെ ഇന്നത്തെ ഷോ കേട്ട് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലോ ഇമെയിലോ വഴി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. പിന്നെന്താണ് ഏജൻറ്റ്
പറയാൻ? പിന്നെ നമ്മുടെ സ്പോൺസർ വീഗോ കാസ്, നമ്മുടെ ഈ ഷോ സ്പോൺസർ ചെയ്തിരിക്കുന്ന വീഗോ കാസ് ആണ്, അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ എന്തെങ്കിലും കാറിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ വീഗോ കാസിലെ കോൺടാക്ട് ചെയ്യുക. സോ
അതെ, ഇന്ന് പിന്നെ വേറെ ഒന്നും പറയാനില്ല,
ഒന്നും പറയാനില്ല. അപ്പം
അടുത്ത മാസം ഞങ്ങളുടെ ഷോ കേൾക്കാൻ മറക്കരുത്.
യെസ്,
എല്ലാ മൂന്നാമത്തെ ബുധനാഴ്ചയും 8 മണിക്കാണ് പ്ലെയിൻസ് എഫ് എം 96.9. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്.
ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.